بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم توفنا مسلمين وألحقنا بالصالحين. ثم أما بعد، سهودر انجلا، هل أتاك حديث الغاشية؟ എന്ന് തുടങ്ങുന്ന സൂറത്താണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുത്ഹത്. അഫല യൻദുറൂന ഇലൽ ഇബിൽ, അവർ നോക്കുന്നില്ലേ ഇലൽ ഇബിൽ ഒട്ടകങ്ങളിലേക്ക്, കൈഫ ഖുലിഖത്, എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. വൈല സമാഇ, ആകാശത്തിലേക്ക്, കൈഫ റുഫിഅത്, എങ്ങനെയാണത് ഉയർത്തപ്പെട്ടതെന്ന്. വൈലൽ ജിബാലി, പർവ്വതങ്ങളിലേക്ക്, കൈഫ നുസിബത്, എങ്ങനെയാണത് നാട്ടപ്പെട്ടിരിക്കുന്നത്, അല്ലാഹു ഭൂമിയിൽ അതിനെ ഉറപ്പിച്ച് ആഴ്ത്തിയിരിക്കുന്നത്. വൈലൽ അർദി, ഭൂമിയിലേക്ക്, കൈഫ സുത്ഹത്, അതെങ്ങനെയാണ് അല്ലാഹു പരത്തിയിരിക്കുന്നത്, അത് വിധാനിക്കപ്പെട്ടത് എങ്ങനെയാണ്. ഈ വക കാര്യങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? കാരണം ആലമീൻ എന്ന് പറയപ്പെട്ടത് അല്ലാഹു അല്ലാത്ത എല്ലാം ആലമീനിൽ പെട്ടതാണ്. ഈ ആലമീൻ അല്ലെങ്കിൽ ആലം എന്ന് പറയുന്നതൊക്കെ അലമാണ്. ആലം എന്നത് അലം ആകുന്നു. ആലം എന്നാൽ നമുക്കറിയാം, ലോകം, പ്രപഞ്ചം, അള്ളാഹുവിന്റെ പടപ്പുകളെല്ലാം അതൊക്കെയും ആലമാണ്. എന്താണ് ആലം? ആലം എന്നാൽ സൂചനയാണ്, അടയാളമാണ്. അതുകൊണ്ട് തന്നെ പതാകക്ക് ആലമെന്ന് പറയാറ്, കാരണം പതാക ഒരു അടയാളമാണ്. എന്തിലേക്കുള്ള അടയാളമാണ്? അല ഖാലിഖീ സുബ്ഹാനഹു വതആല, ഇതിന്റെ എല്ലാം സ്രഷ്ടാവായ അള്ളാഹുവിലേക്ക്. അവൻ എത്ര വലിയ കഴിവുള്ളവനാണ്! അവന്റെ വഹ്ദാനിയത്തിലേക്ക്, അഥവാ തൗഹീദിലേക്ക്, അവൻ ഏകനാണ്. അതുപോലെ അവൻ രണ്ടാമതും ജീവിപ്പിക്കാൻ, രണ്ടാമതും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ, സൂറത്തുൻ നഹ്ലിലെ 15 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, അൽഖാഫിൽ അർദി റവാസിയ അൻ തമീദ ബികും വഅൻഹാറൻ വസുബുലൻ ലഅല്ലകും തഹ്തദൂൻ വഅലാമാതിൻ വബിൻ നജ്മിഹും യഹ്തദൂൻ അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ് അഫലാ തദക്കറൂൻ വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറു റഹീം الله يعلم ما تسرون وما تعلنون والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون أموات غير أحياء وما يشعرون أيان يبعثون إلهكم إله واحد فالذين لا يؤمنون بالآخرة قلوبهم منكرة وهم مستكبرون. അള്ളാഹു പറയുകയാണ്, വഅൽഖാഫിൽ അർദി റവാസിയ അൻ തമീദ ബികും, അവനാകുന്നു ഭൂമിയിൽ ആണികളെ ആഴ്ത്തിയിട്ടുള്ളത്. ഏതാണ് ആണികൾ? പർവ്വതങ്ങളാണ്. പർവ്വതങ്ങളുടെ എത്ര തന്നെ മുകളിലേക്കുണ്ടോ അത്ര തന്നെ താഴെയുമുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്. വൽഖാഫിൽ അർദി റവാസിയ അൻ തമീദ ബികും, നിങ്ങളെയും കൊണ്ട് ഈ ഭൂമി ഇളകാതിരിക്കാൻ, ഭൂമി ഇളകാതിരിക്കാൻ, ഭൂമി മിണ്ടാതിരിക്കുകയാണ്. ഭൂമി സാക്കീനത്താണ്. ഈ മിണ്ടാതിരിക്കുന്ന, അടങ്ങിയിരിക്കുന്ന ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ അള്ളാഹുവാണ് ആണികളെ ആഴ്ത്തിയവൻ. മാത്രമോ അൻഹാറൻ, ഈ ഭൂമിയിലതാ നദികൾ ഒഴുകുന്നു. അൻഹാറൻ, നദികളെ ഏർപ്പെടുത്തിയവൻ. വസുബുലൻ, വിവിധ വിവിധ മാർഗങ്ങൾ, വഴികൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് വഴികൾ. മുകളിലേക്കുള്ളതും താഴേക്കുള്ളതും ഒക്കെ. ലാല്ലക്കും തഹ്തദൂൻ, നിങ്ങൾക്ക് വഴി കിട്ടുവാൻ വേണ്ടി, വഴിതെറ്റി പോകാതിരിക്കാൻ. ഇങ്ങനെ ഭൂമിയിൽ പല അടയാളങ്ങളുമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, വളവുണ്ട്, ചെരിവുണ്ട്, പലതുമുണ്ട്. പർവ്വതങ്ങളുണ്ട്, താഴ്വാരങ്ങളുണ്ട്, മരങ്ങളുണ്ട്, പലതുമുണ്ട്. മാത്രമോ അലാമാത്തിൻ, അടയാളങ്ങളുണ്ട്. വബിന്നജ്മി ഹുംയഹ്തദൂൻ, അടയാളങ്ങൾ കൊണ്ടും ചന്ദ്ര നക്ഷത്രങ്ങൾ നോക്കിയും അവർ വഴി കണ്ടുപിടിക്കുന്നു. പണ്ടുകാലം മുതലേ വഴി മനസ്സിലാക്കാൻ നക്ഷത്രങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നു കപ്പലിലൊക്കെ യാത്ര ചെയ്തിരുന്ന ആളുകൾ. അപ്പോൾ പിന്നെ സൃഷ്ടിക്കുന്നവനും ഒന്നിനും സൃഷ്ടിക്കാത്തവനും ഒരുപോലെ ആകുമോ? അഫല ചതക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫമയഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫല ചതക്കറൂൻ വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. വൈൻ തഅദ്ദു, നിങ്ങൾ എണ്ണിയിരുന്നുവെങ്കിൽ നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ. ഇവിടെ നിഅമത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ജിൻസാണ്. നിഅമുല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്നാണ്. ഏകവചനം ഉപയോഗിച്ച് ബഹുവചനം സൂചിപ്പിക്കുന്നത് സാധാരണ അറബിയിൽ പ്രയോഗിച്ചു വരുന്ന ഒരു പ്രയോഗമാണ്. അത് മറ്റുള്ള ഭാഷകളിലുണ്ട്, മലയാളത്തിൽ അങ്ങനെ പ്രയോഗിക്കാറ്. വൈതഅദു നിഅമസ് അല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ മെനക്കെട്ടാൽ, ലാ തുഹ്സൂഹാ, നിങ്ങൾക്ക് എണ്ണാൻ സാധിക്കില്ല. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും റബ്ബിന്റെ നിഅമത്ത് കാണും. മുകളിലേക്കും താഴേക്കും, ഇടത്തോട്ടും വലത്തോട്ടും, സ്വന്തം ശരീരത്തിലേക്കും, എങ്ങോട്ട് നോക്കൂ, കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കൂ, കുടിക്കുന്ന വെള്ളത്തിലേക്ക് നോക്കൂ, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലേക്ക് നോക്കൂ, നടക്കുന്ന വഴി, കാണുന്ന വെളിച്ചം, രാത്രി, എന്ത്, എവിടെ നമ്മൾ എന്ത് നോക്കിയാലും അള്ളാഹു നിഅമത്തെ കാണുന്നുള്ളൂ. കാണുന്ന നിഅമത്തുകൾ വേറെ, അള്ളാഹു തന്ന ദീനാകുന്ന നിഅമത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകം ഏർപ്പെടുത്തിയെന്നത്, സ്വർഗം ഏർപ്പെടുത്തിയെന്നത്, നരകം ഏർപ്പെടുത്തിയെന്നത്, എന്തൊക്കെ എന്തൊക്കെ നിഅമത്തുകളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്, ഇതെല്ലാം യഥാർത്ഥത്തിൽ നിഅമത്താണ്. എല്ലാം നിഅമത്താണ്. അള്ളാഹുവിന്റെ ആദിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാഫിർ ഫാസിഖിനെയും അതുപോലെ സാലിഹിനെയും ഒരുപോലെ ആക്കാതിരിക്കലാണ് നിഅമ. അതാണ് ആദിൽ, നീതി. അതാണ്, എല്ലാവരും ഒരുപോലെ ആകാതിരിക്കുക എന്നതാണ് നീതി എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ആക്കുകയില്ല. അള്ളാഹു ചോദിച്ചില്ലേ, മുത്തഖീങ്ങളെ, കുജ്ജാറുകളെ പോലെ നാം ആക്കുമോ? ഒരിക്കലുമില്ല. അവരുടെ ജീവിതവും മരണവും ഒരുപോലെ ആകുമോ? ഒരിക്കലുമില്ല. അഫമയഖ്ലുഖു കമല്ല യഖ്ലുഖു ഫലാ തദക്കറൂൻ വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറു റഹീം. അല്ലാഹു ഗഫൂറാൻ, ഏറെ കുറുക്കുന്നവന്, റഹീമുൻ, റഹ്മത്ത് ചൊരിയുന്നവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനെ പോലെ ആരും കൊടുക്കുകയില്ല, അവനെ പോലെ ആരും റഹ്മത്ത് തരികയില്ല. വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅലിനൂൻ. ഈ അല്ലാഹു ഇതൊക്കെ പഠിച്ച അല്ലാഹു അവനറിയുന്നു. മാ തുസിറൂന, നിങ്ങളുടെ സിർ, നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നത്, ഒളിച്ചു വെക്കുന്നത് എന്തോ അല്ലാഹു അറിയുന്നുണ്ട്. ഇതാണ് നമ്മൾ ആളുകളെ പഠിപ്പിക്കേണ്ടത്, കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ലുഖ്മാൻ അലൈഹി സലാം മകനോട് പറഞ്ഞത് അങ്ങനെയാണ്. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദല ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീ അർദി യാതി ബിഹ അല്ലാഹ് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. എന്റെ കുഞ്ഞു മകനെ, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ, ഒരു മണി തൂക്കം, ഒരു വളരെ ചെറിയ നിസാരമായ വസ്തു, അത് ഫതകും ഫീ സഖറത്തിൻ, ഒരു പാറയുടെ മുകളിലായിരുന്നു, പാറക്കകത്തായിരുന്നു, ഓഫിസമാവാത്ത ആകാശങ്ങളിൽ എവിടെയെങ്കിലും ആയിരുന്നാൽ, ഓഫിലാർ ഭൂമിയിൽ എവിടെയെങ്കിലും ആയിരുന്നാലും, യഅതി ബിഹ അല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരുന്നത്. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, അല്ലാഹു സൂക്ഷ്മമായി കീറി മുറിച്ചറിയുന്നവനാണ്. മുടിനാരിടെ കീറി അല്ല, അതിനേക്കാളും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. മൊത്തത്തിൽ ജുംലത്തിൽ ആയി അല്ല അല്ലാഹു അറിയുക, അതും അറിയും, സൂക്ഷ്മമായി അറിയും. മൊത്തത്തിലുള്ള അറിവ് മാത്രമല്ല, കീറി മുറിച്ചുള്ള അറിവുമുണ്ട് അല്ലാഹുവിന്. നോക്കൂ, നിങ്ങൾ, നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ആക്കി കളയും, അടിയിട്ടു, അല്ലെങ്കിൽ അങ്ങനത്തെ ശിക്ഷ തരും, ഇങ്ങനത്തെ ശിക്ഷ തരും എന്നൊക്കെ പറയുന്നതിനേക്കാളും കുട്ടികളോട് പറയേണ്ടത് എന്താ? അള്ളാഹു കാണും, അള്ളാഹു കേൾക്കും, പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യും, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതാണ് അവരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ടത്. അതുകൊണ്ടേ ആളുകൾ നന്നാവുകയുള്ളൂ. അള്ളാഹുവിനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത് മാത്രമേ ആളുകൾ നന്നാവുകയുള്ളൂ. അങ്ങനെ നന്നായാലും അത് യഥാർത്ഥത്തിൽ നന്നാവും. അല്ലാതെ കുറെ ഈ സൈക്കാട്രിസ്റ്റുകളെ ക്ലാസ് കേട്ടിട്ട് ചിലപ്പോൾ അന്നേരത്തും അവര് അയാളുടെ വർത്താനം കേട്ടിട്ടൊരു തരിപ്പ് എന്ന് പറയും. നമ്മൾ അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് മാറും. അങ്ങനെ ചില ആളുകളുടെ വാക്ചാതുരി കണ്ടിട്ട് ചിലപ്പോൾ ആളുകൾക്ക് താൽക്കാലികമായ മാറ്റമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള മാറ്റം ഉണ്ടാവുകയില്ല. പല ആളുകൾ ചില ആൾക്കാരെ നന്നാക്കി കൊണ്ടുവന്ന ആരത്തേക്കാൾ പിന്നെ ഇങ്ങനെയുള്ള ആളുകളത്തേക്കാൾ കുറെ ഭൗതികമായ പല കാരണങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്, ഈ തിന്മ ചെയ്താൽ ഭാവിയിൽ അങ്ങനെയാവും, ഇങ്ങനെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാവും, ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ ദുനിയാവിന്റെ കാര്യങ്ങളായിരിക്കും. ദുനിയാവിനുണ്ടാക്കുന്ന ഈ തെറ്റുകൾ ചെയ്താലുണ്ടാകുന്ന ദോഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. തിന്മകൾക്ക് ദുനിയാവിൽ അസറുണ്ട്, തിന്മകൾക്ക് ദുനിയാവിൽ അതിന്റെ അസർ, അതിന്റെ മോശം ഫലം ദുനിയാവിലുണ്ടാവും. അള്ളാഹു പറഞ്ഞു അവർക്ക് മുസീബത്ത് ബാധിച്ചാൽ അവർ ചോദിക്കുന്നു അന്നഹാദാ, ഇത് എവിടുന്നാണ്? ഖുൽഹുവ മിൻ ഇൻദി അൻഫുസിക്കും. അള്ളാഹു പറഞ്ഞു ഇത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്, അത് നിങ്ങളുടെ പ്രവർത്തന ഫലം തന്നെയാണ്. അപ്പൊ തിന്മകൾക്ക് ഈ ലോകത്ത് മോശം ഫലം ഉണ്ടാകും, പക്ഷേ അത് ഒരിക്കലും പരലോകം അവിടുത്തെ ശിക്ഷ, അവിടുത്തെ രക്ഷ, സ്വർഗം നരകം ഇതിനേക്കാളൊക്കെ വലുതാക്കി പറഞ്ഞു കൊടുക്കരുത്. അതാണ് ആദ്യം. അതിനുശേഷമാണ് ദുനിയാവിലെ പ്രയാസങ്ങൾ, ദുനിയാവിലെ മോശം ഫലങ്ങൾ. അപ്പൊ ഇതാണ് ജനങ്ങളെ നന്നാക്കാൻ, ആളുകളെ നന്നാക്കാൻ ഇതുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും അള്ളാഹു അറിയുന്നതാണ്. പണ്ടുകാലത്ത് ഒരാളോട് ചോദിച്ചത്രേ അള്ളാഹുവിന്റെ മാസിയത്ത്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വഴി എനിക്ക് പറഞ്ഞുതരണം. അപ്പൊ ഈ സാലിഹായ മനുഷ്യൻ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്ത കാര്യങ്ങളിൽപ്പെട്ട ചിലതാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞത്രേ, നീ അള്ളാഹിന്റെ അള്ളാഹിനെ ധിക്കരിക്കാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ അള്ളാന്റെ ഭൂമിയിൽ താമസിക്കരുത്. അള്ളാഹിനെ ധിക്കരിക്കാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ താമസിക്കരുത്. അദ്ദേഹം പറഞ്ഞു പിന്നെ പോകാനാണ്, മശ്രിഖും മഗ്‌രിബും ഒക്കെ അള്ളാഹുവിന്റെതാണ്, എവിടെ പോയാലും അള്ളാഹിന്റെ ഭൂമിയിൽ നിന്ന് പുറത്തെടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല. പറഞ്ഞു ശരി, അള്ളാഹിന്റെ ഭൂമിനെ അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് നീ അള്ളാഹിനെ ധിക്കരിക്കുകയാണ്, നിന്റെ കാര്യത്തിൽ നീ ഇത് തൃപ്തിപ്പെടുമോ? ഒരിക്കലുമില്ല. നമ്മളൊരു വീടുണ്ടാക്കി കൊടുത്തു ഒരാൾക്ക്, മുഴുവൻ ചെലവ് നമ്മുടേതാണ്. എന്നിട്ട് അയാൾ ആ വീട്ടിൽ താമസിക്കാം. എന്നിട്ട് നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത വെറുപ്പുള്ള ഒരു കാര്യം അയാൾ അവിടെ വെച്ച് ചെയ്യുകയാണ്, നമ്മളൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇതാണ് പടപ്പുകളുടെ കഥ. റഹ്മാനായ റബ്ബ്, റബ്ബു സമാവാസി വൽ അർദ്, അവന്റെ ഭൂമിയിൽ താമസിച്ചിട്ട് നമ്മുടെ എന്തും ചെയ്യാൻ കഴിയുന്ന റബ്ബിന്റെ ഭൂമിയിൽ താമസിച്ചിട്ട് എങ്ങനെയാണ് ഈ റബ്ബിനെ ധിക്കരിക്കാനാണ്? രണ്ടാമത്തെ വഴി അദ്ദേഹം പറഞ്ഞുകൊടുത്തത്രേ, ശരി ഞാൻ അള്ളാന്റെ ഭൂമി അള്ളാഹിനെ ധിക്കരിക്കുകയാണ്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യരുത്, അള്ളാന്റെ റിസ്ക് നീ തിന്നരുത്. അള്ളാഹിനെ ധിക്കരിക്കുകയാണെങ്കിൽ പിന്നെ റബ്ബിന്റെ റിസ്ക് നീ തിന്നരുത്. അതെങ്ങനെ നടക്കാനാണ്? ഞാൻ എന്ത് കഴിച്ചാലും അതാരുടെ റിസ്ക്കാണ്? അള്ളാഹിന്റെ റിസ്ക്കാണ്. പറഞ്ഞു ശരി, എങ്ങനെയാണിത് ശരിയാവുക? അള്ളാഹിന്റെ ഭൂമിയിൽ നീ താമസിക്കുക, എന്നിട്ട് അള്ളാഹിന്റെ റിസ്ക്കും നീ തിന്നുക, എന്നിട്ട് അവനെ ധിക്കരിക്കുകയും ചെയ്യുക. ഇതെങ്ങനെ ശരിയാകാനാണ്? അതുപോലെ തന്നെ അള്ളാഹിന്റെ ഭൂമിയിൽ നീ താമസിച്ച് അവന്റെ റിസ്ക് കഴിച്ച് നീ അള്ളാഹിനെ ധിക്കരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്താണ്? അള്ളാഹു കാണാത്ത എവിടെയെങ്കിലും പോയിട്ട് നീ അള്ളാഹിനെ ധിക്കരിക്കും. ഇല്ല, അതും സാധിക്കുകയില്ല. മരണസമയത്ത് മലക്കുകൾ വന്നാൽ എന്നെ ഇപ്പൊ പിടിക്കരുത് എന്നെ എനിക്ക് പറയാൻ സാധിക്കും, അതും സാധിക്കുകയില്ല. ശിക്ഷയിലേക്ക് ജബാനിയയുടെ മലക്കുകൾ, ജബാനിയ എന്നുള്ള മലക്കൾ, അള്ളാഹുവിന്റെ ശിക്ഷയുടെ മലക്കുകൾ, അവർ പിടിക്കുമ്പോ പിന്നെ അവരുടെ പിടുത്തത്തിൽ നിന്ന് നീ കുതിരെ രക്ഷപ്പെട്ട് അത് നടക്കുമോ? അത് നടക്കുകയില്ല. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കാര്യം. അള്ളാഹു അറിയാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് അവന് എത്തിപ്പെടാൻ സാധിക്കാത്ത, അവന് ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് ചെല്ലാനും സാധിക്കുകയില്ല. അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെട്ട റബ്ബിലേക്കല്ലാതെ പോകാനും സാധിക്കുകയില്ല. അള്ളാഹു അലമ മാറ്റുറൂന മാറ്റുവാലിനു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലഖൂന ശൈആൻ വഹും യഖ്ലഖൂൻ. ഈ വക ആകാശത്തിലേക്ക്, ഭൂമിയിലേക്ക്, പർവ്വതങ്ങളിലേക്ക്, ഒട്ടകത്തിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇത് പടച്ച അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അവന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ലാ യഖ്ലഖൂന ശൈആ, ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല, കഴിയുകയില്ല. വഹും യഖ്ലഖൂൻ, അവരാകട്ടെ പടപ്പുകളാണ് എന്ന് മാത്രമാണ്. അംബാചൂൻ, അംബാചൂൻ മരിച്ചുപോയ ആളുകളാണ്, ഗൈറു അഹ്യാഇൻ, ജീവനില്ലാത്ത ആളുകൾ. അംബാചൂൻ എന്ന് പറഞ്ഞാൽ തന്നെ മതി. അള്ളാഹു പറഞ്ഞു, അംബാചൂൻ ഗൈറു അഹ്യാഇൻ, മരണപ്പെട്ടവർ, ജീവനില്ലാത്തവർ. അള്ളാഹു ആകട്ടെ ഹയ്യുൽ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഒരിക്കലും മരിക്കാത്തവൻ. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ പറഞ്ഞത്, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത് വമൻ കാന യഅബ്ദു അല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും ഇബാദത്ത് ചെയ്തിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ മുഹമ്മദ് ഇദാ മരണപ്പെട്ടു പോയിരിക്കുന്നു. അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്തിരുന്നെങ്കിൽ, അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്തിരുന്നതെങ്കിൽ, അള്ളാഹു ആകട്ടെ ഹയ്യുൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവൻ. ഫതവക്കൽ അലൽ ഹയ്യ് അല്ലദി ലാ യമൂത്ത്. അള്ളാഹു പറഞ്ഞു, മരിക്കാത്ത അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അവനിൽ നീ തവക്കുലാക്കുക. മറ്റാർക്കുണ്ട് ഈ സിഫത്ത്? മറ്റാർക്കുണ്ട്? ഇല്ല, ഒരാൾക്കുമില്ല. അള്ളാഹുവിന്റെ ഒരു ഇസ്മും ഒരാൾക്കുമില്ല. റബ്ബു സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമിയാ. സൂറത്ത് മറിയമിൽ 65-ാമത്തെ ആയത്ത്, മൂന്ന് തൗഹീദും ഒരുമിച്ച് പറഞ്ഞ ആയത്താണത്. റബ്ബു സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ, ആകാശങ്ങളുടെ, ഭൂമിയുടെ, അതിനിടയിലുള്ളതിന്റെ ഒക്കെ റബ്ബായ അല്ലാഹു, ഫഅബ്ദുഹു, അവനെ നീ ഇബാദത്ത് ചെയ്യുക. വസ്തബിർ ലിഇബാദതിഹി, അവനുള്ള ഇബാദത്തിൽ നീ സബർ കൈക്കൊള്ളുക. ഹൽ തഅലമു ലഹു സമിയ, അവന് പേരൊത്ത മറ്റൊരാൾ നിനക്കറിയുമോ? അവന്റെ പോലത്തെ പേരുള്ള, അങ്ങനെ പേര് പറയാൻ യോജിച്ച മറ്റാരെങ്കിലും നിനക്കറിയുമോ? ഇല്ല. ഇപ്പോ റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമ തൗഹീദുർ റുബൂബിയ്യ, ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി, തൗഹീദ് അൽ ഉലൂഹിയ്യ അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ, രണ്ടും പറയാം. ഹൽ തഅലമു ലഹു സമിയ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്. ഇങ്ങനെയുള്ള അല്ലാഹു അവൻ വീണ്ടും പറയുന്നു സൂറത്തു നഹ്ലിൽ ആയത്തിൽ, ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്, വാഹിദായ ഇലാഹാണ്. ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പിന്നെ ആരെ കുറിച്ചാ പറയുന്നത്? പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ. വല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, ഖുലൂബുഹും മുൻകിറതുൻ വഹും മുസ്തക്ബിറൂൻ, കിബറുള്ള ആളുകളാണ് അവർ, അവർ നിഷേധിക്കുന്ന ആളുകളാണ്. ഇതൊക്കെ പഠിച്ച അള്ളാഹുവിനെ നമ്മളെ രണ്ടാമത് സൃഷ്ടിക്കൽ എങ്ങനെ പ്രയാസമാകാനാണ്? ഒരിക്കലുമില്ല. അഫഅയ്ന ബിൽ ഖൽഖിൽ അവ്വൽ, ആദ്യത്തെ പടപ്പ് കൊണ്ട് നാം തളർന്നുപോയോ? അഫഅയ്ന ബിൽ ഖൽഖിൽ അവ്വൽ ബൽഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, പുതുതായി വീണ്ടും പടക്കുക എന്നതിനെ കുറിച്ച് എന്നിട്ടും അവർ സംശയിക്കുകയാണ്. അള്ളാഹു ചോദിക്കുകയാണ്, അഫഅയ്ന ബിൽ ഖൽഖിൽ അവ്വൽ ബൽഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. അതിനാണ് അവൻ ഈ ആയത്തുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. فلا ينظرون الى الابل كيف خلقت والى السماء كيف رفعت. ആകാശങ്ങൾ അവൻ പടച്ചത് കണ്ടില്ലേ, നോക്കിയില്ലേ? بغير عمد ترونها, ഒരു തൂണുമില്ലാതെ. والى الجبال كيف نصبت, പർവ്വതങ്ങളെ അവൻ നാട്ടിയത് അതിലേക്ക് അവർ നോക്കിയില്ലേ? والى الارض كيف سطحت, ഭൂമി എങ്ങനെയാണ് അവൻ വിശാലമാക്കിയിട്ടുള്ളത്, വിധാനിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم فذكر അതുകൊണ്ട് നീ അവർക്ക് ഉത്ബോധനം നൽകുക, അവരെ ഓർമ്മപ്പെടുത്തുക, താക്കീത് ചെയ്യുക. ഇന്നമാ അൻത മുദക്കിർ, ഇന്നമാ അൻത, നീ ഒരാൾ മാത്രമാണ്, എങ്ങനെയുള്ള ആളാണ്? മുദക്കിർ, ദിക്ർ നൽകുന്ന ആൾ, ഓർമ്മപ്പെടുത്തുന്നവൻ മാത്രം. ലസ്ത, നീ അല്ല. ലസ്ത, ലൈസ എന്നതിൽ നിന്നാണ് ലസ്ത വന്നിട്ടുള്ളത്. ലൈസ, ലൈസറല്ല, ലസ്തു എന്ന ഞാനല്ല, ലസ്ത നീ അല്ല, ലസ്ത അലൈഹിം നീ അവരുടെ മുകളിലല്ല, ബി മുസൈത്തിർ മുസൈത്തറല്ല, സൈത്തറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അധികാരമുള്ളവൻ എന്നാണ്. സൈത്തറത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവൻ, നീ അവരുടെ മുകളിൽ അധികാരമുള്ളവനല്ല. എന്താണ് ഈ ആയത്തുകളുടെ തഫ്സീർ? ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ചില ഉലമാക്കൾ പറഞ്ഞു ഈ ആയത്ത് ഹിംബി മുസൈസർ, നീ അവർക്ക് മുകളിൽ അധികാരം ചെലുത്തേണ്ടവനല്ല എന്ന ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. ഈ ഹദീസ് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ ഈ ആയത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ നിങ്ങൾ. അൻജാബിറിൻ ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹ് പറഞ്ഞു ഉമിർതു അൻ ഉഖാതില അന്നാസ്, ഞാൻ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെ. فَإِذَا قَالُوهَا أَوَرَدُ പറഞ്ഞാൽ അസമൂ മിന്നി ദിമാഅഹും വഅംവാലഹും, അവരുടെ രക്തവും അവരുടെ സമ്പത്തും അവരെന്നിൽ നിന്ന് സുരക്ഷിതമാക്കിയിരിക്കുന്നു. മറ്റുള്ള റിവായത്തുകളിൽ ഇത്ര കൂടി വന്നിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അഖാമു സ്വലാത്ത വആതു സകാ, ഇസ്ലാമിന്റെ പ്രകടമായ അടയാളങ്ങളിൽപ്പെട്ട നമസ്കാരവും സകാത്തും. അത് ബാക്കിയുള്ളത് പ്രകടമല്ല. നോമ്പുകാരനല്ലാത്ത ആൾക്ക് നോമ്പ് പറ്റൂ എന്ന് പറയാം. ഹജ്ജ് എല്ലാ സമയത്തും നിർബന്ധമില്ല, എല്ലാവർക്കും നിർബന്ധമില്ല. പ്രകടമായത് നമസ്കാരവും സക്കാത്തുമാണ്. അതുകൊണ്ടാണ് സക്കാത്ത് പിടിച്ചെടുക്കാൻ ഭരണാധികാരിക്ക് അധികാരമുള്ളത്. അതുകൂടി ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവരത് പറഞ്ഞാൽ അവരുടെ രക്തവും സമ്പത്തും എന്നിൽ നിന്ന് അവർ കാത്തിരിക്കുന്നു. ഇല്ല അത് ഹക്കിഹ, അതിന്റെ ഹക്കനുസരിച്ചുകൊണ്ടല്ല. ഹക്കെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇദ്ദേഹം പിന്നീട് കൊലപാതകയാവണം, അല്ലെങ്കിൽ വിവാഹിതനായിട്ട് വിഭജിക്കണം, അല്ലെങ്കിൽ ദീനിൽ നിന്ന് മുർത്തദായി പോകണം. അപ്പൊ ഇങ്ങനെ ഹക്ക് കൊണ്ടല്ലാതെ പിന്നീട് അവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമില്ല. അവരുടെ വിചാരണ ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും, നീ അവർക്ക് താക്കീത് കൊടുക്കുക. അപ്പൊ താക്കീത് കൊടുക്കുക അധികാരം ചെലുത്തേണ്ടവനല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക്, മുസ്ലിമായ ഭരണാധികാരി മുസ്ലിങ്ങളെ കൊണ്ട് കുഫറിന്റെ നാടുകൾ, ഷിർക്കിന്റെ നാടുകൾ അവരോട് ഇസ്ലാം, അവിടെയുള്ള ആളുകളോട് ഇസ്ലാം സ്വീകരിക്കാൻ പറയുകയും സ്വീകരിച്ചില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുകയും ചെയ്യുക എന്ന ഇസ്ലാമിലെ വളരെ അറിയപ്പെട്ട ആ കാര്യത്തിന് യായത്തെതിരല്ല, യായത്തെതിരല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നടപ്പിലാക്കിയ കാര്യമാണ്. കാരണം മനുഷ്യൻ അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാന്റെ അടിമയാണ്. അവൻ വിശ്വസിക്കേണ്ടതും സ്വീകരിക്കേണ്ടത് ആകാശഭൂമികളുടെ റബ്ബായ, അവന്റെ റബ്ബായ അള്ളാഹുവിന്റെ ദീൻ മാത്രമാണ്. മറ്റുള്ള ദീനുകൾ സ്വീകരിക്കാൻ അവൻ അവകാശമില്ല, അവന് യാതൊരു അവകാശവുമില്ല. ഇത് ഭരണാധികാരി മുസ്ലിങ്ങളെ കൊണ്ട് കൂട്ടി ചെയ്യുന്നതിന് ഈ ആയത്തെതിരല്ല. കാരണം എന്താ? ഈ ഹദീസ് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുന്നത്? സുമ്മ ഖറ, എന്നിട്ട് ഓതി. ഏതാ ഓതിയത്? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ഇത് രണ്ടും എതിരാണോ? അല്ല, രണ്ടും എതിരല്ല. ഈ ആയത് ഓതിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. فإذا قالوها عصموا مني دماءهم وأموالهم إلا بحقها وحسابهم على الله. ثم قرأ فذكر إنما أنت مذكر لست عليهم بمسيطر. അതുപോലെ കാരണം എന്താണ്, ഈ ആയത്തിന്റെ ബാക്കി എന്താ, ഇല്ലാവൻ തവല്ലവ കഫർ, ഇരുന്ന് കളഞ്ഞവൻ കാഫറായവൻ ഒഴികെ, അവനോട് സൈത്തറത്ത് വേണം എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ച ആളുകളുണ്ട്, വലിമാക്കളുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ തഫ്സീർ പറഞ്ഞ ആളുകൾ അവർ പറഞ്ഞു, لست بمسلط الا على من تولى وكفر. لست مسلط, مسلط എന്ന് പറഞ്ഞാൽ മുസൈത്തർ, നീ അധികാരം ചെലുത്തേണ്ടവനല്ല. الا على من تولى وكفر, തിരിഞ്ഞു കളഞ്ഞവൻ ഒഴികെ, കാഫറായവൻ ഒഴികെ, അവനോട് നീ അതിന്റെ പേരിൽ ഖിതാലിൽ ഏർപ്പെടണം, അവനോട് നീ യുദ്ധം ചെയ്യണം, ഇസ്ലാം സ്വീകരിക്കാൻ പറയാ, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്ന് പറയണം. കാരണം ഇത് മുസ്ലിം ഭരണാധികാരിയോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അവർക്ക് അതിന് ശേഷിയുണ്ടെങ്കിൽ, ശക്തിയുണ്ടെങ്കിൽ. കാരണം ആളുകൾ, ചില ആളുകൾ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുനിയാവിലെ വല്ല ഉപദ്രവവും ഭയന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് വരും, പക്ഷെ പിന്നീട് അവരുടെ മനസ്സ് ഇസ്ലാമിനോട് ഇണങ്ങും. അവർ വന്നത് ദുനിയാവിന് വേണ്ടിയായിരിക്കും, പക്ഷെ പിന്നീട് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ദുനിയാവ് മുഴുവൻ അവർക്കൊന്നുമല്ലാതാകും ഇസ്ലാമിനെ തട്ടിച്ചു നോക്കിയാൽ. അവർക്ക് ഏറ്റവും സ്നേഹം എന്തിനോടാകും, ഇസ്ലാമിനോടാകും. അങ്ങനെ എമ്പാടും അനുഭവങ്ങൾ മുൻഗാമികളിൽ ഉണ്ടായിട്ടുണ്ട്. അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു, അഖ്റ ഇബ്നു ഹാബിസ് അദ്ദേഹം മുശ്രിക്കുകളിലെ ഗോത്ര നേതാവായിരുന്നു. മുഅല്ലഫത്തു ഖുലൂബ് എന്ന് പറയുന്ന വകുപ്പിൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പൈസ കൊടുത്തു മുസ്ലിമായി. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഹസന ഇസ്ലാമുഹു, അദ്ദേഹത്തിന്റെ ഇസ്ലാം നന്നായി. നോക്കൂ നിങ്ങൾ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അബൂ തൽഹ എന്തിനാ മുസ്ലിമായത്? എന്തിനാണ് മുസ്ലിമായത്? മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്. ഉമ്മു സുലൈമിനോട് പറഞ്ഞു, എന്താണ് എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്യാം. ഉമ്മു സുലൈം പറഞ്ഞു, മിസ്ലക്കല തുറത്ത് മിസ്ലക്ക ലായുറത്ത്, താങ്കളെ പോലുള്ള ആള് ഒഴിവാക്കേണ്ട ആളല്ല, ഒഴിവാക്കേണ്ട ആളല്ല. ഒലാക്കിന്നൊക്കെ മുശിരിക്കും, പക്ഷെ മുശിരിക്കാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ. അപ്പോ അബൂ തൽഹ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നത് സഫറ വൽ ബൈള, മഞ്ഞയും വെള്ളയും, വെള്ളയുമാണ് എന്റെ ഉദ്ദേശം. എന്റെ വെറുതെ ഇങ്ങനെ ഒരു ഒന്ന് ഒന്ന് ഡിമാൻഡാക്കുന്നത്, ഉദ്ദേശം എന്താണ്? മഞ്ഞയും വെള്ളയുമാണ്. എന്താണ് മഞ്ഞയും വെള്ളയും? സ്വർണം വെള്ളയും. അപ്പൊ മുസ്ലിം ഒറ്റ വാക്ക് എന്താണ്? മഹറൊന്നും വേണ്ട, മുസ്ലിമായി മാത്രം മതി, മുസ്ലിമായി മാത്രം മതി എന്ന് പറഞ്ഞു. അബൂ തൽഹ ചെല്ലുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്. റസൂലുള്ള സഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ അബൂ തൽഹ വരുന്നു. റസൂലുള്ള പറഞ്ഞു, അബൂ തൽഹയുടെ നെറ്റിയിൽ എന്ത് കാണുന്നു? ഇസ്ലാമിന്റെ അടയാളം കാണുന്നു. വന്നിട്ട് മുസ്ലിമായി. പിന്നീട് നോക്ക് അദ്ദേഹത്തിന്റെ ഇസ്ലാം. കാരണം ഇതാണ്. പക്ഷേ പിന്നീട് ഉമ്മു സുലൈമിനെ മാത്രമല്ല, ദുനിയാവിലെ എല്ലാത്തിനേക്കാളും വലുതേതാ? ഇസ്ലാമായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ വളരെ അറിയപ്പെട്ട ആളായി മാറി അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് കാര്യം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകളെ കുറിച്ച് അല്ലാഹു അജബായിരിക്കുന്നു, അല്ലാഹു അജബായിരിക്കുന്നു. അല്ലാഹുവിന് അജബ് എന്നൊരു സിഫത്തുണ്ട്. അല്ലാഹുവിന്റെ ഒരു സിഫത്താണ് അജബ്. അജബിന്റെ നേരെ അർത്ഥം എന്താണ്? അത്ഭുതം എന്നാണ്. പക്ഷേ അള്ളാഹുവിന്റെ ബാക്കിയുള്ള സിഫത്തുകൾ പോലെ തന്നെ, ലൈസ കമിത്തിലി ശൈഊൻ, അവനെപ്പോലെ ഒരാളുമില്ല. പടപ്പ് കണ്ട അത്ഭുതം പോലെയല്ല അവന്റെ അജബ്, മറിച്ച് അവന്റെ അജബ് എന്താണെന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്, സാധാരണ നടക്കാത്ത കാര്യം നടക്കുമ്പോൾ ആണ് അവൻ അജബുണ്ടാവുക. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച അവന്റെ അജബ്. അള്ളാഹു അജബായിരിക്കുന്ന ഒരു കൗമിനെ കുറിച്ച് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? ഫിസ്സലാസിൽ, ചങ്ങലകളിലാണ്. സ്വർഗത്തിൽ ചങ്ങലകളിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഇസ്ലാമിലേക്ക് വന്നത് ചങ്ങലയിലായിട്ടാണ്. പക്ഷേ പിന്നീട് അവരുടെ ഇസ്ലാം നന്നായി, അവർ ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും മനസ്സിലായി, അവരുടെ കൽബ് ഇസ്ലാമുമായി ഇണങ്ങിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിന് ഈ ആയത്തൊരിക്കലും എതിരല്ല. എന്നാൽ ചില ഉലമാക്കൾ ഈ ആയത്തിന് വിശദീകരിച്ചത് എങ്ങനെയാണ്? ഇമാം ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹം തന്നെ പറഞ്ഞു, ചില ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്, ഫദക്കിർ ഇന്നന അൻത മുദക്കിർ, നീ താക്കീത് നൽകുക, നീ ഓർമ്മപ്പെടുത്തുന്നവൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തർ, നീ അവരിൽ അധികാരം ചെലുത്തേണ്ടവനല്ല. ഇതേത് സമയത്ത് ഇറങ്ങിയതാണ്? മുസ്ലിങ്ങൾക്ക് അധികാരവും ശക്തിയും ഒന്നുമില്ലാത്ത അവരുടെ ദഅഫിന്റെ സമയത്ത് ഇറങ്ങിയ ആയത്താണ്. ദഅഫിന്റെ സമയം എന്താ? അവർക്ക് ദൗർബല്യം ഉണ്ടായിരുന്ന സമയത്ത്. ഇമാം ഖുർത്തുബി പറഞ്ഞു, സുമന സഹത്ഹ, പിന്നീട് ഇതിലെ വിധി അള്ളാഹു ദുർബലപ്പെടുത്തി. ഏതായത്തു മുഖേന? ആയത്തു സൈഫ്, സൈഫിന്റെ ആയത്ത്. സൈഫിന്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ആയത്തുകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ ദുർബലപ്പെടുത്തി എന്ന് പറഞ്ഞ കലമാക്കളും ഉണ്ട്. ഇപ്പൊ രണ്ട് പറഞ്ഞാലും ആശയം ഒന്ന് തന്നെ, രണ്ട് പറഞ്ഞാലും ആശയം ഒന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകിൽ ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്ന് പറഞ്ഞ് മുശ്രിക്കളോട് യുദ്ധം ചെയ്തതിന് ഈ ആയത്ത് എതിരല്ല. എന്നാൽ തിരിഞ്ഞു കളയുക, കഫർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക, കഫറാവും. തവല്ല എന്നത് അവന്റെ ശരീരം കൊണ്ടാണ് ചെയ്യുന്നത്, അവൻ തിരിഞ്ഞെടുക്കുക ഇസ്ലാമിൽ നിന്ന്. കഫർ, അവൻ നിഷേധിക്കുകയാണ് അവന്റെ കൽബ് കൊണ്ട്, ശരീരം കൊണ്ട്. തവല്ല ബിബദനിഹി വഖഫർ ബിഖൽബിഹി, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഇല്ലാ മൻ തവല്ല വഖഫർ ഫയുഅദ്ദിബുഹുല്ലാഹു അൽഅദാബൽ അക്ബർ. അപ്പോൾ അങ്ങനെ ചെയ്താൽ യുഅദ്ദിബുഹു, അല്ലാഹു അവനെ ശിക്ഷിക്കുന്നതാണ്. യുഅദ്ദിബുഹുല്ലാഹ്, അല്ലാഹു അവനെ ശിക്ഷിക്കുന്നതാണ്. എങ്ങനത്തെ ശിക്ഷയാണ്? അൽഅദാബൽ അക്ബർ. അക്ബർ എന്താ? ഏറ്റവും വലിയ ശിക്ഷ. ഏറ്റവും വലുതെന്ന് പറയാനുള്ള കാരണം, ദുനിയാവിൽ പല ശിക്ഷകളൊക്കെ ഉണ്ടാവും അതിന് താഴെയുള്ളത്. ലനുദീഖന്നഹു മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ലനുദീഖന്നഹു മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. അവർ ഹഖിലേക്ക് മടങ്ങാൻ വേണ്ടി വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ചെറിയ ശിക്ഷകൾ ദുനിയാവിൽ കൊടുക്കും, വരൾച്ച പോലെ, അതുപോലെ പല പല ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കൊടുക്കും. മക്കയിലെ മുശ്രിക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തപ്പോ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ക്ഷാമം നേരിട്ടിട്ടുണ്ട്. അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആകെ ബുദ്ധിമുട്ടിയപ്പോ കുടുംബബന്ധം പറഞ്ഞിട്ട് പറഞ്ഞു, അള്ളാഹുവോട് ദുആ ചെയ്യണം മാറിക്കിട്ടാൻ. റസൂലുള്ള ദുആ ചെയ്തു മാറി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ ശിക്ഷയാണ് പരലോകത്ത് കിട്ടുക. അതാണ്, അതുകൊണ്ടാണ് അൽ-അദാബ് അൽ-അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആർക്കാണ് ഇത് കിട്ടുക? ആർക്കാണ് കിട്ടുക? മൻ തവല്ല വഖഫർ. അങ്ങനെ ഉള്ളവനെ കണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയുകയാണ്, അങ്ങനെ ഉള്ളവരെ കൊണ്ട് നീ വിഷമിക്കേണ്ടതില്ല. കാരണം ലസ്ത അലൈഹിം ബിമുസൈത്തർ, നീ അവർക്ക് മുകളിൽ അധികാരമുള്ളവനല്ല. ഏതുപോലെ അല്ലാഹു മറ്റുള്ള ആയത്തുകൾ പറഞ്ഞില്ലേ, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, അവർ മുഅ്മിനുകളായില്ല എന്നുള്ളതിന്റെ പേരിൽ നീ നിന്റെ ശരീരം തന്നെ നശിപ്പിക്കുന്നവനായേക്കാ എന്ന് പറഞ്ഞാൽ അത്രയും വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താ കാരണം? അവർക്ക് മുകളിൽ നിനക്ക് അധികാരമില്ല. യഅനി ലൈസ ലക സുൽത്തതുൻ അലൈഹിം വലാ സൈത്തറത അലൈഹിം, അസ്സുൽത്തതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവർക്ക് മുകളിൽ നിനക്ക് അധികാരമില്ല. അധികാരം ആർക്കാണുള്ളത്? അല്ലാഹുവിന്. അങ്ങനെയാണ് ഒരു തഫ്സീർ. മാത്രമല്ല, തവല്ല വകഫർ, റബ്ബിന്റെ ദീനിൽ നിന്ന് തിരിഞ്ഞു കളയുക, കാഫിറാവുക, അങ്ങനെ ചെയ്തവർക്കാണ് നരകമുള്ളത്, അങ്ങനെ ചെയ്തവർക്കാണ് ഏറ്റവും വലിയ ശിക്ഷയുള്ളത്. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു, അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു സഹാബിയ, അദ്ദേഹം ഒരിക്കൽ കടന്നു പോവുകയാണ്. മറ അലാ ഖാലിദ് ഇബ്നു യസീദ് ഇബ്നു മുആവിയ, ഖാലിദ് ഇബ്നു യസീദ് ഇബ്നു മുആവിയ, മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫ, മുആവിയ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹത്തിന്റെ മകൻ യസീദ് അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട് ഖാലിദ്. ഈ ഖാലിദ് ഭരണാധികാരി ആയിട്ടില്ല, പക്ഷേ താബിഈ ആയിരുന്നു, സഹാബിമാരൊക്കെ കണ്ടാളാണ്. ഈ ഖാലിദിന്റെ അരികിലൂടെ ഒരിക്കൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു കടന്നുപോയപ്പോ ഖാലിദ് സഹാബിയോട് ചോദിച്ചു, സഹാബിയായ അബൂ ഉമാമയോട് ചോദിച്ചു, എന്താണ് ചോദിച്ചത്? അൻ അലിയ നി കലിമത്തിൻ സമിഅഹാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൽ നിന്ന് നിങ്ങൾ കേട്ട ഏറ്റവും ലീനത്തുള്ള വാക്കേതാ? ഏറ്റവും ലീനത്ത് എന്ന് പറഞ്ഞാൽ മുഅ്മിനുകൾക്ക് കേട്ടാൽ ഏറ്റവും ആശ്വാസം ഉണ്ടാകുന്ന ആയത്ത് വാക്കെന്നാണ് അതിന്റെ അർത്ഥം. മുഅ്മിനുകൾക്ക് കേട്ടാൽ ആശ്വാസം തോന്നുന്ന ലഘൂകരണമുള്ള വാക്കുകളിൽ, അങ്ങനെയുള്ള വാക്കുകളിൽ ഏറ്റവും വലിയ ഏറ്റവും ആശ്വാസം വയ്ക്കുന്ന റസൂലുള്ളാഹിന്റെ വാക്ക് ഏതാണെന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളത്? ഫഖാൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ള പറയുന്നതായി ഞാൻ കേട്ടു, അലാ കുല്ലുകും യദ്ഖുലുൽ ജന്ന, അറിയണം നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ കടക്കും, ഇല്ലാ മൻ ശറദ അലല്ലാഹി ശറാദൽ ബഈരി അലാ അഹ്ലി, ഒട്ടകം, ചില ഒട്ടകം അതിന്റെ യജമാനന്മാരിൽ നിന്ന്, അതിന്റെ ആളുകൾ ആരാണോ അതിന്റെ അടുത്തുനിന്ന് ഊരിപ്പോകും, വിരലി പിടിച്ചിട്ട് ഒഴിവാ, അവരെ ഒഴിവാക്കി പോകും. അതുപോലെ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് പോയവൻ ഒഴികെ, അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നിന്ന് പോയവൻ ഒഴികെ നിങ്ങളിൽ എല്ലാവരും സ്വർഗത്തിനാണ് എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത ഹദീസ്, ഈ ഹദീസ് മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്നിരിക്കുന്നു, ഇല്ല അവൻ തവല്ല വഖഫർ, തിരിഞ്ഞുകളയുക, നിഷേധിക്കുക, അവർക്കാണ് നരകമുള്ളത്, അങ്ങനെ അല്ലാത്തവർക്ക് ഉള്ളതാണ് ഏത്? സ്വർഗം. അതിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിരിഞ്ഞുകളയുക, കാഫറാവുക എന്നതിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ചെയ്ത ആളുകൾക്കാണ് നരകമുള്ളത്. അതുപോലെ തന്നെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതായി, റസൂലുള്ളാഹിലേക്ക് ചേർത്തി പറയാതെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം തബറാനി റിവായത്ത് ചെയ്തിരിക്കുന്നു. അബൂ ഉമാമ പറഞ്ഞു, ലാ യബ്ഖ അഹദു മിൻ ഹാദിഹിൽ ഉമ്മതി ഇല്ലാ ദഖല ജന്ന, ഈ ഉമ്മത്തിൽ ഒരാളും ബാക്കിയാകാതെ സ്വർഗത്തിൽ പോകുന്നതാണ്, എല്ലാവരും സ്വർഗത്തിൽ പോകും, ഇല്ലാ മൻ ശറദ അലല്ലാഹി കശറാദിൽ ബഈരി സൂഇ അലാ അഹ്ലി, ഒരു മോശം ഒട്ടകം, ഏറ്റവും അനുസരണ ഇല്ലാത്ത ഒട്ടകം തന്റെ യജമാനന്റെ അടുത്ത് നിന്ന് പോയതുപോലെ അള്ളാഹുവിന്റെ അനുസരണയിൽ നിന്ന് പോയവൻ ഒഴികെ. ഫമൻ ലം യുസദ്ദിഖുനി, ഇത് ഞാൻ പറയുന്നത് ആർക്കും വിശ്വാസമില്ലേ എങ്കിൽ ഓതിക്കോളൂ, ഫഇന്നല്ലാഹു യഖൂൽ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് മറ്റൊരായ ചോദ്യം, ലാ യസ്ലാഹ ഇല്ലാ അശ്ഖാ, നരകത്തിൽ കടക്കുകയില്ല ആരല്ലാതെ ഏറ്റവും ഭാഗ്യം കെട്ടവനല്ല. അശ്ഖാ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ, അല്ലാതെ ഈ കദ്ദബ വതവല്ല, ഇതേ വാക്കാൽ തവല്ല വകഫർ എന്നതിന്റെ മറ്റൊരു പ്രയോഗമാണ്, അല്ലാതെ ഈ കദ്ദബ വതവല്ല, കദ്ദബ എന്നതിന്റെ അതേ അർത്ഥമാണ് കഫറ, നിഷേധിക്കുക, വതവല്ല തിരിഞ്ഞു കളയുക, അങ്ങനെയുള്ളവൻ ഒഴികെ, അങ്ങനെയുള്ളവൻ ആണ് അശ്ഖാ, അവനല്ലാതെ ആരും നരകത്തിൽ കിടന്നിരിക്കുകയില്ല. എന്നിട്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, കദ്ദബ ബിമാ ജാഅ ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വതവല്ല അൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് നിഷേധിക്കുകയും അതിൽ നിന്ന് തിരിഞ്ഞുകളയുകയും ചെയ്തവനാണവൻ. ഇപ്പോ ഈമാൻ, അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ അത് ചെയ്ത ആളുകൾക്കാണ് അള്ളാഹുവിന്റെ ഈ താക്കീതുള്ളത്. ഫയുഅദ്ദിബുഹുല്ലാഹു അദാബൽ അക്ബർ, അവനെ നാം വലിയ ഏറ്റവും വലിയ ശിക്ഷ കൊണ്ട് ശിക്ഷിക്കുന്നതാണ്. ഇതേ കാര്യം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസിൽ വന്നിട്ടുള്ളത്, കുല്ലു ഉമ്മതി യദ്ഖുലൂന അൽജന്ന ഇല്ലാ മൻ അബ, قيل ومن يأبى يا رسول الله من أطاعني دخل الجنة ومن عصاني فقد أبى حديث الله رسول ما يدانا هذه مات الرواية نواي كان إمام طبراني رواية جيدا قرشودي وشال ما يدان أبو هريرة رضي الله عنه برين أن رسول الله صلى الله عليه وسلم قال والذي نفسي بيده عند نفس عرق يلانو آرب دن ستيم لتدخلن الجنة كلكم നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും, ഇല്ലാ മൻ അബ വശറദ അലല്ലാഹി കശുറൂദിൽ ബഈർ, വിസമ്മതിച്ചവനും ഒട്ടകത്തെ പോലെ അള്ളാഹുവിന്റെ അനുസരണയിൽ നിന്ന് പുറത്തു പോയവനും ഒഴികെ. ഖാലു, അവ സഹാബത്ത് ചോദിച്ചു, വമയ്യ അബ യദ്ഖുൽ അൽജന്ന, അള്ളാഹുവിന്റെ റസൂലെ സ്വർഗത്തിൽ കയറാൻ ആരാണ് വിസമ്മതിക്കുക, സ്വർഗത്തിൽ എനിക്ക് കയറണ്ടെന്ന് പറഞ്ഞിട്ട് ആരാണ് പോവുക? ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, മൻ അതാഅനി ദഖല ജന്ന വമൻ അസാനി ഫഖദ് അബ, എന്നനുസരിച്ചവനാരോ അവനാണ് സ്വർഗത്തിൽ കിടക്ക്. ആര് എന്നെ ധിക്കരിച്ചവനാണ് വിസമ്മതിച്ചവൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് സത്യപ്പെടുത്തുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. റസൂലുള്ള കൊണ്ടുവന്ന റസൂലുള്ള ഹറാമാക്കിയ ഒരു കാര്യം ഒരുത്തം ചെയ്യുകയാണ്, സംഭവിച്ചു പോകും. മനുഷ്യനാണ്, കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിന്റെ മക്കളെല്ലാവരും തെറ്റുപറ്റുന്ന ആളുകളാണ്. ഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, അവരിലെ തെറ്റുപറ്റുന്നവരിൽ ഏറ്റവും നല്ലവരാരാണ്? തൗബ ചെയ്യുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെല്ലാവരും തെറ്റുകളൊന്നും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാത്തവരായ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു നിങ്ങളെ നീക്കിയിട്ട് വേറെ ഖൗമിനെ കൊണ്ടുവരും. അവർ തെറ്റ് ചെയ്യുകയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും എന്നിട്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. കാരണം അള്ളാഹുവിന്റെ ഖഫൂർ എന്ന അവന്റെ പേര്, അവൻ പുറത്തു കൊടുക്കുന്നവനാണ് എന്ന പേര് അതുള്ളത് കൊണ്ടുകൂടിയാണ് മനുഷ്യർ തെറ്റുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു തെറ്റുകൾ ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും അവനവരുടെ തൗബ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരും. തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹദീസല്ല, മറിച്ചോ ഇസ്തിഗ്ഫാർ ചെയ്യാൻ, തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹദീസാണ്. ഖുലി ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. സ്വന്തത്തോട് കുൽമ പ്രവർത്തിച്ച ആളുകളോട്, എന്റെ അടിമകളോട് പറയുക, നമ്മൾ ഏത് കുൽമ ചെയ്താലും അത് നമ്മളോടാണ്, മറ്റുള്ളവരോടല്ല, അള്ളാഹുവിനോടല്ല, നമുക്കാണ് അതിന്റെ ശമ ബാധിക്കുക. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാകും. അല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ തെറ്റുകളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, അവനാണ് ഏറെ പൊറുക്കുന്നവൻ, റഹീം, അവൻ കരുണ ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്, പണ്ടേ പറഞ്ഞു വരാറുള്ളത്, അത്തായിബു മിനൽ ദംബി കമല്ല ജംബല, തെറ്റിൽ നിന്ന് തൗബ ചെയ്തവൻ തെറ്റേ ഇല്ലാത്തവനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഖത പറ്റുന്നവനാണ് മനുഷ്യൻ, പക്ഷെ ഒരാൾ ഖത ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, എന്നിട്ട് അവൻ ആ ഖതയിനെ ന്യായീകരിക്കുകയാണ്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറഞ്ഞ് നിഷേധിച്ചിട്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല, അവൻ ഹറാമല്ല എന്ന് പറഞ്ഞാലോ അതെന്തായി മാറും? കുഫറായി മാറും, കുഫറായി മാറും. അത് തെറ്റിന്റെ തെറ്റിൽ നിൽക്കുകയില്ല. അവൻ ഇസ്തിഹ്ലാൽ നടത്തിയാൽ, ഒരു ഹറാമിനെ അവൻ ഇസ്തിഹ്ലാൽ നടത്തിയാൽ, അഥവാ ഇത് ഹലാലാണ് എന്ന് അവന്റെ മകൻ പറഞ്ഞാൽ, അത് അള്ളാഹു കുഫറാണ്. അള്ളാഹുവിന്റെ മുകളിൽ അള്ളാഹിന്റെ പേരിൽ ഇല്ലാത്തത് പറയലാണ്, അവന്റെ റസൂലിന്റെ പേരിൽ ഇല്ലാത്തത് പറയലാണ്. അങ്ങനെയുള്ള രോഗം ആണ് മുസ്ലിം ഉമ്മത്തിനെ വ്യാപകമായി ബാധിച്ചിട്ടുള്ളത്. പല ആളുകളും ഹറാമുകൾ, ദീനിൽ തികച്ചും ഹറാമായ കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് ആരെങ്കിലും അവരോടത് ഹറാമാണെന്ന് പോയി പറഞ്ഞുകൊടുത്താൽ ഒരുപക്ഷെ അവരിന്ന് വരെ അത് കേട്ടിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് അതിനെ നിഷേധിക്കും. അറബിയിൽ പണ്ടേ ഒരു ചൊല്ലുണ്ട്, അന്നാസു കുല്ലുഹും അദാ ഉമാ ജഹിലു, മനുഷ്യരെല്ലാവരും അവർക്കറിയാത്തതിന്റെ ശത്രുക്കളാണ്. അവനറിയില്ലെങ്കിൽ അവനതിനെ തള്ളിക്കളയാൻ നിഷേധിക്കുക. ഒരിക്കലും ഒരു മുസ്ലിമിനെ ചേർന്ന സ്വഭാവമല്ല. ദീനിൽ ഇത് തെറ്റാണ് എന്നൊരാൾ പറഞ്ഞു തന്നാൽ അവരോട് ചോദിക്കുക, അങ്ങനെയുണ്ടോ, എന്താണ് തെളിവ്? അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അവന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്നേ പിന്നെ നോക്കേണ്ടുള്ളൂ, എന്നേ പിന്നെ ഉറപ്പുവരുത്തേണ്ടുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിനെ നിഷേധിക്കാൻ പാടില്ല. അവൻ എത്രയും പെട്ടെന്ന് ആ തെറ്റിൽ നിന്ന് ഒഴിവാക്കാനാണ് നോക്കേണ്ടത്. ഇനി അവനെ ശൈത്താൻ പിടിച്ചിട്ട് ആ തെറ്റിൽ തന്നെ അവൻ തുടർന്നു പോവുകയാണ്. പക്ഷെ ഒരിക്കലും അതിനെ ന്യായീകരിക്കരുത്. ഇത് ശരി, ന്യായീകരിക്കാന്ന് പറഞ്ഞാൽ ഇത് ന്യായമാണ് എന്ന് പറയുക എന്നാണ് ന്യായീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തെറ്റൊന്നല്ല, ഇത് ശരിയാണ് എന്ന് പറയുക, അത് ഇസ്ലാമിൽ നിന്ന് തന്നെ നമ്മളെ പുറത്താക്കുന്ന കാര്യമാണ്. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ അന്ത്യം മോശമായി പോകും. മറിച്ച് നമ്മൾ ചെയ്തത് നമ്മളാകെ മുഴുകിയിട്ടുള്ളൊരു തെറ്റാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പിന്നെ ഓശിരി ബൂഫിയെ കൊലൂബിഹിം അജ്ലബി കുഫ്രിഹിം എന്ന് യഹൂദികളെ കുറിച്ച് പറഞ്ഞില്ലേ, പശുവിനോടുള്ള ഇബാദത്ത് അവരെ കുടിപ്പിക്കപ്പെട്ടു. കാരണം അത് അതിലാണവൻ, അത് കുടിച്ചിട്ടുണ്ട്, അതിലാകെ മുങ്ങിയിട്ടുണ്ട്, പെട്ടെന്നൊന്നും അതിന് ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള തെറ്റുകളാണെങ്കിൽ അല്ലാഹു മുസ്താൻ, അങ്ങനെയുള്ളതിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ നിന്ന് മാറാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാഹുവിനോട് സഹായം തേടുക, അല്ലാഹു എന്നെ ഖൈറിലേക്ക് എത്തിക്കണേ, ഈ തിന്മയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് അല്ലാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക, അതിനുവേണ്ടി ശ്രമിക്കുക. അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഇൻഷാഅല്ലാഹ് അല്ലാഹു സഹായിക്കും. നല്ല മനസ്സുണ്ടോ, നന്നാവണമെന്ന് അവൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടോ, അവൻ ദുആ ചെയ്യുന്നുണ്ടോ, ഇൻഷാഅല്ലാഹ് അല്ലാഹു സഹായിക്കും. അല്ലാഹു ഇതിനേക്കാളും വലിയ വലിയ തമ്മാടികളൊക്കെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ വലിയ കാഫറുകളെ അല്ലാഹു ഹിദായത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് മുസ്ലിമായി, പിന്നീട് കാഫിറായി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരിൽ സംസാരിച്ചു, അങ്ങനെയുള്ള കഥ വീണ്ടും ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബി സറഹ് എന്നുപേരുള്ള മനുഷ്യൻ ആ കൂട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുർത്തദായിപ്പോയിട്ട് ചീത്തൊളിച്ചു, പക്ഷെ അല്ലാഹു ഖൈറുദ്ദീൻ വീണ്ടും ഹിദായത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റിലേക്ക് ആണ്ടുപോയിട്ടുള്ള ആളുകൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക, അവരോട് സഹായം തേടുക, ഇസ്തിഗ്ഫാർ നടത്തുക. അതല്ലാതെ ദീനിനെ തന്റെ ചെയ്തികൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. കാഫറായി പോകും, കാഫറായി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം വബാറക അല അബ്ദിഹി വറസൂലിഹി نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، استغفرك وأتوب إليك.